بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. والنذر، والدليل قوله تعالى: قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. عبادة قال لي إننا لأنا نمر بديشوانك. അതിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അന്നദർ, നേർച്ചയെന്ന്. അന്നദർ, അതിനുള്ള തെളിവ് എന്താണ്? അത് ഇബാദത്താണ് എന്നതിനുള്ള തെളിവ് ഏതായത്താണ്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി അഫൻ വയൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യൂഫൂന ബിന്നദർ, ഔഫാനൽ നിറവേറ്റുക, നിറവേറ്റി എന്നാണ് ഔഫ എന്നതിന്റെ അർത്ഥം. യൂഫൂന, അവർ നിറവേറ്റുന്നവരാണ്. ബിന്നദരി, നേർച്ച അവർ നിറവേറ്റുന്നവരാണ്. അതാണ് ഈ വിഷയത്തിലുള്ള തെളിവ്. അതല്ലാതെ ഹാഫിദ് അൽ ഹക്കമി അദ്ദേഹത്തിന്റെ മഅരിജുൽ ഖബൂലിൽ മറ്റൊരു ആയത്ത് കൂടി കൊടുത്തത് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിലെ 270-ാമത്തെ ആയത്തിൽ പറഞ്ഞു: വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. സൂറത്തുൽ ബഖറ 270. വമാ അൻഫഖ്തും മിൻ നഫഖ, നിങ്ങൾ ഏതൊരു നഫഖത്ത്, ഒരു ദാനം നൽകിയാലും, ഏതൊരു ദാനമാകട്ടെ അത് നിങ്ങൾ നൽകിയാലും, ഔ നദർതും മിൻ നദരിൻ, അതല്ല നിങ്ങൾ ഏതൊരു നേർച്ച നേർന്നാലും, ഫഇന്നല്ലാഹ യഅലമുഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അതറിയുന്നുണ്ട്. ഫഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അതറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള ആയത്തുകൾ നദറിന്റെ വിഷയത്തിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകൾ ഈ വിഷയത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫലിയുതീഉഹു, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കാൻ നേർച്ച നേർന്നാൽ അവൻ അനുസരിക്കട്ടെ. അല്ലാഹുക്കുള്ള അനുസരണമാണ് ആരെങ്കിലും ധിക്കാരമല്ല, ഏതെങ്കിലും തിന്മ ചെയ്യാമെന്നല്ല നേർച്ച നേർന്നത്, അനുസരിക്കാമെന്നാണ് നേർച്ച നേർന്നതെങ്കിൽ ഫലിയുതീഉഹു, അവൻ അനുസരിക്കട്ടെ, അവൻ നിർബന്ധമായി അനുസരിക്കണം. വമൻ നദറ അൻ യഅസില്ലാഹ ഫലാ യഅസിഹി, ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിക്കാൻ നേർച്ച നേർന്നാൽ അവൻ അനുസരിക്കാതിരിക്കട്ടെ. റവാഹുൽ ജമാഅ ഇല്ല മുസ്ലിമൻ, ഇമാം മുസ്ലിം ഒഴികെ ബാക്കി എല്ലാവരും. റവാഹുൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്? കുത്തുബ് സിത്തയിലുള്ള എല്ലാവരുമാണ്. ഇല്ല മുസ്ലിമൻ, മുസ്ലിം ഒഴികെ, മുസ്ലിം ഒഴികെ എല്ലാവരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുകൾ പറഞ്ഞുതരാം. അൽ ബുഖാരി റഹിമഹുല്ലാ, അൽ ജമാഅ എല്ലാ ആളുകളും, ഇമാം മുസ്ലിം ഒഴികെ എല്ലാവരും ഈ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വെറും റവാഹുൽ ജമാഅ എന്ന് മാത്രം പറയുകയാണെങ്കിൽ എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം അല്ലാത്ത എല്ലാവരും, മുസ്ലിമും അതിൽ ഉൾപ്പെടും. എന്നാൽ ഇവിടെ മുസ്ലിം അല്ലാത്ത എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ 3289-ാമത്തെ ഹദീസായി, ഇമാം തിർമിദി 1526-ാമത്തെ ഹദീസായി, ഇമാം നസാഇ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 7-ാം വോളിയം 17-ാമത്തെ പേജ്, അതിന്റെ നമ്പർ ഇവിടെ നൽകിയിട്ട്. അതുപോലെ ഇബ്നു മാജ 2126, ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: നദർതു നദ്റൻ ഫിൽ ജാഹിലിയ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നേർച്ച നേർന്നിരുന്നു. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദമാ അസ്ലംതു, അങ്ങനെ ഞാൻ മുസ്ലിമായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം. ഫഅമറനി അൻ ഊഫി ബിനദരി, അപ്പോൾ എന്റെ നേർച്ച നിറവേറ്റാൻ അത് പൂർത്തിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ഇത് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. ഇത് 2129 ഹദീസായിട്ട് فأمرني أن أوفي بنذري അതുപോലെ തന്നെ നേർച്ച അതൊരാൾ നേർന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ള അനുസരണത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ഇൻഷാല്ലാ നേർച്ചയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിക്കും. അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാജിബായി, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് നേർച്ചയുടെ താരിഫ് ആദ്യം നമ്മളൊന്ന് വായിക്കുക. വന്നദുറു എഴുതിയെടുക്കേണ്ടവർ എഴുതിയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നോക്കി എഴുതിയെടുത്താൽ മതി. والنذر هو ان يلزم الانسان نفسه ഒരു മനുഷ്യൻ തന്റെ മേൽ ഒരു കാര്യം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. غير لازم باصل الشرع എന്നാൽ അടിസ്ഥാനപരമായി അത് മതത്തിൽ നിർബന്ധമല്ല. മതത്തിൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം സ്വന്തത്തിനു മേൽ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഉദാഹരണത്തിന് സദഖ. സദഖ കൊടുക്കൽ നിർബന്ധമല്ല. അപ്പൊ ഒരാൾ പറയാണ് 100 രൂപ ഞാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹുന്റെ മാർഗത്തിൽ നേർച്ചയായി നിശ്ചയിക്കുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇത് കൊടുക്കുമെന്ന് സ്വയം അയാളുടെ മേൽ നിർബന്ധമാക്കി കഴിഞ്ഞാൽ അതെന്തായി? നേർച്ചയായി. അത് പിന്നെ വീട്ടിൽ എന്തായാലും എന്താണ്? നിർബന്ധമാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശിക്ഷയാണ്. അത് സുന്നത്തല്ലേ, സദഖ സുന്നത്തല്ലേ എന്ന് പറയാൻ പറ്റില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി. അതേപോലെ തന്നെ നോമ്പ്. ഇങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ ഒരാൾ സ്വന്തത്തിനുമേൽ നിർബന്ധമാക്കി കഴിഞ്ഞാൽ അതെന്തായി? അയാളുടെ മേൽ നിർബന്ധമായി. അതിനാണ് നേർച്ച എന്ന് പറയുക. ഇത് ചില ആളുകൾ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി നേർച്ച നേരും, വേറെ ചില ആളുകൾ പ്രത്യേകിച്ചൊന്നും ലഭിക്കണമെന്ന ഉദ്ദേശമൊന്നുമില്ലാതെ നേർച്ച നേരുന്നത് കാണാം. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നേർച്ച മക്രൂഹാണെന്ന അഭിപ്രായമുള്ളവരാണ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ്, ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അതിന് തെളിവായിക്കൊണ്ട് അവർ ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ 6608 ഹദീസായി, ഇമാം മുസ്ലിം 1639 ഹദീസായി ഉദ്ധരിച്ച, അനേകം പേര് ഉദ്ധരിച്ച ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേർച്ചയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ലാ യാതി ബിഖൈരിൻ, അത് ഒരു നന്മയും കൊണ്ടുവരികയില്ല. 100 രൂപ ഒരാൾക്ക് കൊടുക്കാമെന്ന് നേർച്ച നേർന്നത് കൊണ്ട്, എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ച നേർന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഖളായിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും വരുത്തൂല. ഇന്നഹു ലാ യാതി ബിഖൈർ, അത് യാതൊരു നന്മയും കൊണ്ടുവരികയില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, മറിച്ച് പിശുക്കന്റെ പണം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് നേർച്ച. എന്നാലെന്തെങ്കിലും കുടുക്കുണ്ടായി കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ നേർച്ച നേരല്ലേ. അപ്പൊ അവന്റെ പണം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമാണ് നേർച്ച. അപ്പൊ നേർച്ച മക്രൂഹാണ് എന്ന അഭിപ്രായം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കുമുണ്ട്. ഹറാമാണ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുമുണ്ട്. പക്ഷെ കൂടുതൽ ശരിയായ അഭിപ്രായം മക്രൂഹാണ് എന്നതാണ്, വെറുക്കപ്പെട്ടതാണ്. നേർച്ച നേരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഖൈറും കൂടുതലായി ഉണ്ടാകുന്നില്ല. മാത്രമല്ല അതിൽ നേർച്ച നേരുമ്പോ പല ആളുകളുടെയും മനസ്സിൽ അറിയാതൊരു ധാരണ വരും, ഞാൻ ഈ നേർച്ച നേർന്നതുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല എന്റെ മേൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം നീക്കിത്തരാ. അങ്ങനെ അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈക്കൂലി കൊടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അള്ളാഹുവിന്റെ ഖദാഇലോ ഖദറിലോ യാതൊരു നിലക്കും മാറ്റങ്ങൾ അവന്, നമ്മളെന്തെങ്കിലും ഒരാൾക്ക് ദാനം കൊടുത്തതുകൊണ്ടോ കൊടുക്കാതിരുന്നതുകൊണ്ടോ അവന്റെ ഖദാഇലോ ഖദറിലോ അവന്റെ തീരുമാനത്തിലും മാറ്റമുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത അതിൽ വരാനും സാധ്യതയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ വലിയ അബദ്ധവും അപരാധവുമായി തീരും. അപ്പൊ നദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അത് ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകളും നമ്മൾ പറഞ്ഞു. സൂറത്തുൽ ഇൻസാനിലെ 7-ാമത്തെ ആയത്ത് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാംസഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമുഹു എന്ന ആയത്ത് നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫലിയുതിഉഹു വമൻ നദറ അൻ യഅസില്ലാഹ ഫലാ യാസിഹി, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നേർച്ച നേർന്നാൽ അത് അവൻ പൂർത്തീകരിക്കട്ടെ, ഇല്ലെങ്കിൽ അവനത് പൂർത്തീകരിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ജാഹിലിയത്തിൽ നേർച്ച നേർന്നിരുന്നു. ചില റിവായത്തുകളിൽ കാണാം ജാഹിലിയത്തിൽ ഞാൻ നേർച്ച നേർന്നിരുന്നത് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഹ്തികാഫ് ഇരിക്കാനാണ്, ഒരു രാത്രി ഭജനം ഇരിക്കാനാണ്, പള്ളിയിൽ തന്നെ കൂടാനാണ് ഞാൻ നേർച്ച നേർന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിൻ അദരിക്, നീ നിന്റെ നേർച്ച പൂർത്തീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ
സാധിക്കും.
നദറത്തു നദറൻ ഫിൽ ജാഹിലിയതി ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ബഅദമ അസ്ലം ഫഅമറനി അൻ ഊഫി ബിൻ അദരി. ഈ നേർച്ച എന്നത് ഇബാദത്താണെന്ന് മനസ്സിലായി. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് പോലെ ഖബറിന് മുന്നിൽ നേർച്ച നേരുന്ന ആളുകളുണ്ട്, ഔലിയാക്കന്മാർക്ക് വേണ്ടി നേർച്ച നേരുന്നവരുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ശിർക്കാണ്, ഇത് സംശയമല്ല. കാരണം നേർച്ച ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടതോടുകൂടി ആ കാര്യം അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാലത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. നേർച്ച ഇബാദത്താണ് എന്നുള്ള തെളിവ് യൂഫൂന ബിന്നദർ, നേർച്ച നേർന്നതിന് ശേഷം അത് നടപ്പിൽ വരുത്താതിരിക്കുക എന്നത് വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതിന് തെളിവായി ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം, ഖൈറുക്കും ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, നിങ്ങളിൽ ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനുശേഷമുള്ളത് പിന്നെ അതിനുശേഷമുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم يجيء قوم, പിന്നെ ഒരു വിഭാഗം ആളുകൾ ഒരു സമൂഹം വരും, ينظرون ولا يوفون, അവർ നേർച്ച നേരും എന്നാൽ അത് പൂർത്തീകരിക്കുകയില്ല, നേർച്ച നിറവേറ്റുകയില്ല. ആ സമൂഹത്തിന്റെ മോശം ഗുണങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ينظرون ولا يوفون, അവർ നേർച്ച നേരും പക്ഷേ ആ നേർച്ച അവർ പൂർത്തീകരിക്കുകയില്ല. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്, അതിൽ നമ്പർ കൊടുത്തിട്ടില്ല. 11th volume 580 പേജിലാണ് ഈ ഹദീസ് ഉള്ളത്. ഖൈറുക്കും ഖർനി, ഖൈറുൽ ഖുറൂൻ എന്ന ലഫ്ള് ളഈഫാണ്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഖൈറുൻ നാസ് എന്നത് സഹീഹായി വന്നിട്ടുള്ളൂ. ഖൈറുക്കും ഖർനി സുമല്ലദീന يلونهم ثم الذين يلونهم. وقال عمر لا ادري ذكر اثنتين او ثلاثا بعد قرنه ان دي حديثين الروايات എല്ലാർത്തും കാണാൻ പറ്റുന്ന ഒരു ശക്കാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തലമുറയാണോ അതല്ല മൂന്ന് തലമുറയാണോ, നബിയുടെ തലമുറയ്ക്ക് ശേഷം പിന്നീട് രണ്ട് തലമുറയാണോ പറഞ്ഞത് അല്ല മൂന്ന് തലമുറയാണോ പറഞ്ഞത്, അത് റാവിക്ക് സംശയമുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ ആ കാര്യത്തിൽ സംശയമുണ്ട്. ثم يجيء قوم فيوفون فينظرون ولا يوفون ويخونون ولا يؤتمنون. حديث ورشو ولدان ഇനി നേർച്ചക്ക് ആറോളം ഷർത്തുകളുണ്ട്. നേർച്ചയുടെ ഷർത്തുകൾ ആറെണ്ണമാണ്. ഒന്നാമത്തെ ഷർത്ത്, അൻ യകൂന ലില്ലാഹി ലാ ലിഗൈരിഹി, നേർച്ച അല്ലാഹുവിനായിരിക്കണം, മറ്റൊരാൾക്കും പാടില്ല. കാരണം അത് ഇബാദത്ത്. അതിനുള്ള തെളിവുകൾ ഏതൊക്കെയാണ്? യുഫൂന ബിൻ നദർ, നേർച്ച ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഷർത്ത് വ്യക്തമായി. അൻ യകൂന ലില്ലാ ലാ ലിഗൈരിഹി, അല്ലാഹുവിന് മാത്രം ആയിരിക്കണം, വേറൊരാൾക്കും അതാവാൻ പാടില്ല. ആ ഷർത്ത് വ്യക്തമാണ്, അത് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമില്ല. രണ്ടാമത്തേത്, അൻ യകൂന ഫീ ത്വാഅത്തില്ലാ ലാ ഫീ മഅസിയത്തിഹി. രണ്ട്, വഅൻ യകൂന ഫീ ത്വാഅത്തില്ലാ ലാ ഫീ മഅസിയത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിനായിരിക്കണം നേർച്ച. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങളിൽ നേർച്ചയില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നേർച്ചയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നദറ ഫീ മഅസിയത്തില്ലാഹ് വലാ ഫീ ഖതീഅത്തി റഹിമിൻ. ലാ നദറ ഫീ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനുള്ള ധിക്കാരത്തിൽ നേർച്ചയില്ല. വലാ ഫീ ഖതീഅത്തി റഹിമിൻ, അള്ളാഹിനെ നിക്ക് ഉദാഹരണത്തിന് വിഭജിക്കാം, അതിൽ ഞാൻ മോഷ്ടിക്കാം, അതിൽ ഞാൻ ഒരാളെ ആക്രമിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ നേർച്ച നേർന്നേക്കാം. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കാത്ത ഇബാദത്തുകൾ പുതുതായി ഉണ്ടാക്കുക, ഞാൻ മൗലീദ് നടത്താം, അതല്ലെങ്കിൽ ഞാൻ അജ്മീറിലേക്ക് ഒരു സിയാറത്ത് നടത്താം, ഇതൊക്കെ മഅസിയത്താണ്, അനുവദിക്കപ്പെടാത്ത കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ സിയാറത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ നേർച്ച നേരാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അതേപോലെ തന്നെ ഞാൻ കുടുംബം വെക്കാം, മുടി ഒന്നാകെ പഠിച്ചു കളയാം, മീശ പകുതി കളയാം, ഇങ്ങനെയുള്ള പല നേർച്ചകൾ ആളുകൾ നേരാറുണ്ട്. ഇതൊക്കെ മഅസിയത്താണ്, അള്ളാഹുവിന്റെ ഖിൽഖത്തിന് മാറ്റം വരുത്തുന്ന രൂപങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ലെങ്കിൽ കൈ മുറിച്ചു കളയാം, മകളെ ഉപദ്രവിക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും ആളുകൾ നേർച്ച നേരാറുണ്ട്. സംശയങ്ങൾ നമുക്ക് കേട്ട് ചോദിക്കാം. لا نذر في معصيه الله ولا في قطيعه رحم. لما ابو داود 3274 ആമത്തെ ഹദീസ് ഉദ്ധരിച്ചതാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ നിന്ന് തെളിവാണ്, മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫലിയുതീഅഹു വമൻ നദറ അൻ യഅസില്ലാഹ ഫല യഅസിഹി. മൂന്നാമത്തെ നിബന്ധന, വ അൻ യകൂന മിമ്മാ യുതീഖുൽ ഇൻസാൻ ലാ ഫീമാ ലാ യുതീഖുഹു. വ അൻ യകൂന മിമ്മാ യുതീഖുൽ ഇൻസാൻ, മനുഷ്യന് സാധിക്കുന്നത് നേർച്ച നേരാൻ പാടുള്ളൂ, സാധിക്കാത്ത കാര്യം നേർച്ച നേർന്നാൽ അത് നിറവേറ്റേണ്ടതില്ല. അതിനുള്ള തെളിവ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതിനുള്ള ഒരു തെളിവാണ്. نذرت اختي ان تمشي الى بيت الله. അദ്ദേഹം പറയുന്നു, ഉഖബത്ത് ഇബ്നു ആമിർ പറയുന്നു, എന്റെ സഹോദരി മസ്ജിദുൽ ഹറം കഅബയിലേക്ക് നടന്ന് യാത്ര ചെയ്യാം, നടന്ന് സിയാറത്ത് ചെയ്യാം എന്ന് നേർച്ച നേർന്നു. فامرتني ان استفتي لها رسول الله صلى الله عليه وسلم. അപ്പോൾ ഞാൻ റസൂലുള്ളയോട് ഇസ്തിഫ്താ നടത്താൻ, ഫത്വ ചോദിക്കാൻ എന്നോട് അവർ കൽപ്പിച്ചു. فَاسْتَفْتَيْتُهُ فَقَالَ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫത്വ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലിതംഷി വലിതർക്കബ്, അവൾ നടക്കുകയും വാഹനത്തിൽ കയറുകയും ചെയ്തു കൊള്ളട്ടെ. നടക്കൽ മാത്രമാക്കണ്ട, യാത്ര ചെയ്യാം. അതിലപ്പോ അനുവദനീയമായ ഭാഗം ഏതാണ്? മസ്ജിദുൽ ഹറമിലേക്ക് യാത്ര ചെയ്യാം എന്നത് അനുവദനീയമായ ഭാഗമാണ്. എന്നാൽ അവിടേക്ക് നടന്ന് യാത്ര ചെയ്യുക എന്നതോ, അതൊരാൾക്ക് സാധിക്കാത്ത കാര്യമാണ്, അത് വേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൾ വലിതർക്കബ്, അവൾ വാഹനത്തിൽ കയറിക്കൊള്ളട്ടെ. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി 4 വോളിയം 78 പേജിൽ, ഇമാം മുസ്ലിം 1644 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ അൽഫാദുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മഅരിജുൽ ഖബൂൽ നോക്കിയാൽ മതി. ഈ മബ്ഹസ് മഅരിജുൽ ഖബൂൽ എന്ന പുസ്തകത്തിൽ ഹാഫിദ് അൽ ഹകമി ഈ ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മതി, ഞാൻ അവിടെ നോക്കിയിട്ടാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബൈനമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബ് ഇദ് ഹുവ ബിറജുലിൽ ഖായിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു, ഇരിക്കാതെ അയാൾ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് ചോദിച്ചു, ഫഖാലു അബു ഇസ്രായീൽ, അയാളുടെ പേര് അബു ഇസ്രായീൽ എന്നാണ്. നദറ അൻ യഖൂം ഫലാ യഖ്ഉദ് വലാ യസ്തദിൽ, ഇയാളുടെ നേർച്ച എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ നിൽക്കും, നിൽക്കാം എന്നതാണ് നേർച്ച. വലാ യസ്തദിൽ, അതുപോലെ തന്നെ അയാൾ വെയിലത്ത് നിൽക്കും, നിൽപ്പെങ്ങനെ വെയിലത്ത് നിൽക്കും, തണലുകൊള്ളില്ല. അതുപോലെ തന്നെ
നദറ അൻ യഖൂമ ഫലാ യഖ്ഉദ് വലാ യസ്തബിൽ, ഇരിക്കില്ല, വെയിലു പിന്നെ തണൽ കൊള്ളുകയുമില്ല, വലാ യതകല്ലം സംസാരിക്കുകയുമില്ല, വയസൂം നോമ്പ് നോൽക്കുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളുള്ളത്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കി ഇരിക്കൂടെ തീരെ, പിന്നെ വെയിൽ കൊള്ളും, ഒരിക്കലും തണൽ കൊള്ളുകയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം വലായത്തക്കെല്ലാം സംസാരിക്കുകയില്ല, വയസും അതോടൊപ്പം നോമ്പ് നോൽക്കുകയും ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർഹു മുർഹു ഫൽ യതകല്ലം വലിയസ്തളിൽ വലിയഖഉദ് വലിയതിമ്മ സൗമഹു, അവനോട് നിങ്ങൾ കൽപ്പിക്കുക, അല്ലെങ്കിൽ അവൻ ഇപ്രകാരം നിങ്ങൾ ചെയ്യിപ്പിക്കുക. ഫല്യതകല്ലം, അവൻ സംസാരിച്ചു കൊള്ളട്ടെ. വല്യസ്തബിൽ, അതുപോലെ തണൽ തിരിഞ്ഞു കൊള്ളട്ടെ. അതുപോലെ തന്നെ വലിയ കൊഴുജ്, അവൻ ഇരിക്കട്ടെ. വല്യുതിമ്മ സൗമഹു, എന്നാൽ അവൻ അവന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നോക്കൂ നിങ്ങൾ, ഇതിലെന്തുണ്ട്? ഏതൊരു ഭാഗമാണോ അതിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഉള്ളത്, അത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം വേണ്ടെന്നാണ്. അതൊക്കെ മനുഷ്യന് സാധിക്കാത്തവന് പ്രയാസമുണ്ടാക്കുന്ന, യാതൊരു നിലക്കും ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മൂന്നാമത്തെ ഷർത്ത് മനസ്സിലായില്ലേ? നാലാമത്തെ കാര്യം, വഅൻ യകൂന ഫീമാ യംലികുഹു ലാ ഫീമാ ലാ യംലികുഹു, അവന്റെ അധികാരത്തിൽപ്പെട്ടത് വെച്ചിട്ട് നേർച്ച നേരാൻ പാടുള്ളൂ, വേറെ ഒരാളുടെ അധികാരത്തിലുള്ളത് വെച്ചിട്ട് നേർച്ച നേരാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരാൾ പറയണം, എനിക്ക് ഇന്നെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ സഹോദരന്റെ സമ്പാദ്യം എടുത്ത് ദാനം ചെയ്യും. അത് അയാളുടേതല്ല, എന്റെ അനിയന്റെ സമ്പാദ്യം എടുത്തിട്ട് ഞാൻ ദാനം ചെയ്യും. ആ നേർച്ച ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല, അതിന്റെ പേരിൽ അനിയനെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അല്ല, ഇത് വേറെ ഒരാളുടെ, അതൊരു ഷർത്തായി തന്നെ നിശ്ചയിച്ചതാണ്, വേറെ ഒരാളുടെ സമ്പാദ്യപുദാഹരണത്തിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോ മറ്റോ ആയ ആളുകളുടെ സമ്പാദ്യം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നേർച്ച നേരാൻ പാടില്ല. വേണമെങ്കിൽ അവർ ചോദിച്ചാൽ തരും, പക്ഷെ അവരുടെ മിൽക്കിലുള്ളത് വെച്ചിട്ടല്ല നേർച്ച നേരേണ്ടത്, നമ്മുടെ സമ്പാദ്യത്തിലുള്ളത് വെച്ചിട്ടാണ്. അഞ്ചാമത്തെ കാര്യം, വഅല്ല യകൂന ഫീ മൗദിഇൻ കാന യുഅബദു ഫീഹി ഗൈറുല്ലാഹ്, വഅല്ല യകൂന ഫീ മൗദിഇൻ കാന യുഅബദു ഫീഹി ഗൈറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവർക്ക് ഇബാദത്ത് നൽകപ്പെട്ടിരുന്ന ക്ഷേത്രം, അതേപോലെ തന്നെ കനീസ, അതുപോലെ ജാറം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ അടുക്കൽ വെച്ചായിരിക്കരുത് നേർച്ച നേരുന്നത്. അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നോ എന്തെങ്കിലും പ്രവൃത്തികൾ നിറവേറ്റാമെന്നോ നേർച്ച നേരാൻ പാടില്ല. അതിനുള്ള തെളിവ് നമ്മൾ കുറെ തവണ സൂചിപ്പിച്ച ഹദീസാണത്. സാബിത് ഇബ്നു ദഹാഖ് അദ്ദേഹത്തിന്റെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, അന്ന റജുലൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്നി നദർതു അൻ അൻഹറ ഇബ്ലൻ ഇബ്ലൻ ബിബുവാന, ബുവാന എന്ന പ്രദേശത്ത് വെച്ച് ഞാനൊരു ഒട്ടകത്തെ ബലിയിറക്കാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കാന ഫീഹ വസറു മിൻ ഔസാൻ ജാഹിലിയത്തി യുഅബദ്, അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഏതെങ്കിലും വിഗ്രഹം ആരാധിക്കപ്പെട്ടിരുന്ന സ്ഥലമാണോ? അപ്പോൾ ഫഖാല ലാ, ഫഖാലൂ ലാ, അപ്പോൾ അവർ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു, എന്നാൽ അവിടെ ഒന്നും ആരാധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ കാന ഫീഹ ഈദു മിൻ അയാദിഹിം, അവരുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ നടന്നിരുന്ന സ്ഥലമാണോ അത്? ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആഘോഷങ്ങൾ നടന്നിരുന്ന സ്ഥലമാണോ അത്? ഖാലൂല, അവർ പറഞ്ഞു അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച പൂർത്തീകരിച്ചു കൊള്ളുക. ഫഇന്നഹു ലാ വഫാ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ധിക്കരിക്കുന്ന കാര്യത്തിലുള്ള നേർച്ച പൂർത്തീകരിക്കേണ്ടതില്ല. വലാ ഫീമാ ലാ യംലിക്കു ഇബ്നു ആദം, അതുപോലെ തന്നെ ആദം സന്തതി അവന് സാധിക്കാത്ത കാര്യത്തിലും നേർച്ച നേരേണ്ടതില്ല. ഒരാൾക്ക് കഴിയാത്ത കാര്യം നേർച്ച നേരാൻ പാടില്ല എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുന്ന കാര്യത്തിലും നേർച്ച നേരാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്നുള്ളതിൽ പെട്ടതാണ് ഏത്? അവരുടെ ആഘോഷം നടന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ അവരുടെ ആരാധന വസ്തുക്കൾ ആരാധിക്കപ്പെട്ടിരുന്ന സ്ഥലത്തോ പോയിട്ട് നേർച്ച നേരാൻ പാടില്ല. മമ്പർ ജാർത്തിന്റെ അവിടെയോ അതല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്ന സ്ഥലത്തോ, ഇത്തരം സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്, ഇപ്പോഴും അറിയപ്പെടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പോയി എന്ത് ചെയ്യാൻ പാടില്ല, നേർച്ച നേരാനോ നേർച്ച നിറവേറ്റാനോ പാടില്ല. ഈ കാര്യവും അത് അഞ്ചാമത്തെ ഷർത്താണ്. ആറാമത്തെ കാര്യം,
أن يكون الناذر على يقين أن ذلك لا يؤثر شيئا في حصول ما نذر لأجله.
താൻ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നേർച്ച നേർന്നത്, ആ കാര്യത്തിൽ യാതൊരു സ്വാധീനവും നേർച്ചക്ക് ചെലുത്താൻ കഴിയുകയില്ല എന്ന കാര്യം അവൻ ഉറച്ചു വിശ്വസിക്കണം. യാതൊരു വിധത്തിലുള്ള സ്വാധീനവും നേർച്ച കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഉണ്ടാവില്ല. ഞാൻ ഒരു പോത്തിനെ അറക്കാമെന്ന് നേർച്ച നേർന്നു, അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം അവൻ നേർച്ച നേരുന്നത്. മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്, അവൻ ഉദ്ദേശിക്കുന്ന പോലെ തീരുമാനമെടുക്കും, ഞാൻ നേർച്ച നേർന്നാലും ഇല്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിലുള്ള ഖുലാസ. ഒന്ന് പറഞ്ഞത് ഇന്നും കൂടി ചുരുക്കി പറയാം. നദർ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ സ്വന്തത്തിനുമേൽ ഒരു കാര്യം നിർബന്ധമാക്കലാണ്. എന്നാൽ ശറഈ അയാളുടെ മേൽ അത് നിർബന്ധമാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് സദഖ, അതല്ലെങ്കിൽ സുന്നത്തായ നോമ്പ്, ഇത് ഞാൻ എന്തായാലും ചെയ്യും എന്ന് സ്വയം തന്റെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നദർ എന്ന് പറയുക. ഇതിന്റെ ഹുക്മ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നദർ കറാഹത്താണ് എന്ന് പറഞ്ഞ ആളുകളാണ്, മക്റൂഹാണെന്ന് പറഞ്ഞവരാണ്. ബഹുഭൂരിപക്ഷവും അത് വെറുക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. ഒരു വിഭാഗം ആളുകൾ അത് ഹറാമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നദർ അതൊരു ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യുഫൂന ബിൻ നദരി വലാ യഖഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരി ഫഇന്നല്ലാഹ യഅലമുഹു. ഈ ആയത്തും അതിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ عائشة رضي الله عنها ادرج حديث الكلام من نذر ان يطيع الله فليطيعه ومن نذر ان يعصي الله فلا يعصيه. ആരെങ്കിലും അല്ലാഹുവിന് അനുസരിക്കാൻ വേണ്ടി നേർച്ച നേർന്നാൽ അവൻ അത് പൂർത്തീകരിക്കട്ടെ, ധിക്കരിക്കാൻ വേണ്ടി നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കട്ടെ. ഇതിലൊക്കെ എന്തുണ്ട്? നേർച്ച ഇബാദത്താണ് എന്നതിനുള്ള തെളിവുണ്ട്. ഇനി നേർച്ച അതൊരിക്കലും തീരുമാനങ്ങളിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യതി ബിഖൈരിൻ, നേർച്ച ഒരിക്കലും ഒരു ഖൈർ കൊണ്ടുവരുന്നില്ല. വഇന്നമാ യസ്തഖറജു ബിഹി മിനൽ ബഖീൽ, മറിച്ച് പിശുക്കന്റെ പണം പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാര്യമാണത്. ഫഇന്നല്ലാഹ എന്ന് തന്നെ ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നേർച്ച കൊണ്ട് പിശുക്കന്റെ കയ്യിലുള്ള പണം പുറത്തു കൊണ്ടുവരുന്നു എന്നുവരെ ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഖബറുകൾക്കോ ഔലിയാക്കന്മാർക്കോ അമ്പിയാക്കന്മാർക്ക് ആർക്കെങ്കിലും നേർച്ച നേർന്നാൽ അതിൽ വ്യക്തമായി ശിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ നേർച്ച നേർന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. നേർച്ച നേർന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. അതിനുള്ള തെളിവ് ഖൈറുക്കും കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും ഫഖാല ഇമ്രാൻ വലാ അദ്കുറു هل ذكر النبي صلى الله عليه وسلم بعد قرنه قرنين او ثلاثه قرون. النبي صلى الله عليه وسلم അവിടുത്തെ തലമുറയ്ക്ക് ശേഷം രണ്ടാണോ മൂന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ثم ياتي قوم ينظرون ولا يوفون, പിന്നെ ഒരു വിഭാഗം ആളുകൾ വരും, അവർ നേർച്ച നേരും അത് പൂർത്തീകരിക്കില്ല. ഈ ഹദീസ് എന്തുള്ള തെളിവാണ്? നേർച്ച നേർന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. എങ്ങനെ തെളിവാകുന്നത്? പിന്നെ ഒരു സമൂഹം വരും, അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദോഷഫലങ്ങൾ, അവരുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നബി പിന്നെ പറയാൻ പോണത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യൂഫൂന വലാ യൻസുറു, യൻസുറൂന വലാ യൂഫൂൻ, അവർ നേർച്ച നേരും പക്ഷേ ആ നേർച്ച അവർ പൂർത്തീകരിക്കുകയില്ല. അപ്പൊ അത് എന്തിനുള്ള തെളിവാണ്? നേർച്ച ഒരാൾ നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാജിബായി, ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ശിക്ഷയാണ്. മാത്രമല്ല, ഒരാൾ നേർച്ച നേർന്നു എന്നിട്ട് അയാൾ മരിച്ചുപോയി, അയാളുടെ മക്കളുടെ മേൽ അയാൾ നേർന്ന നേർച്ച വീട്ടൽ ബാധ്യതയാണ്. ഹദീസുകൾ വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മാതാവോ പിതാവോ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അവരാകട്ടെ പൂർത്തിയാക്കുന്നതിന് മുന്നേ മരണപ്പെട്ടുപോയി, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ പാപ്പാക്കോ ഉമ്മാക്കോ സാമ്പത്തികമായി വല്ല കടവും ഉണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമായിരുന്നോ? അതേ വീട്ടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഔഫി ബിനദരി ഉമ്മിക്, നിന്റെ മാതാവിന്റെ നേർച്ച നിറവേറ്റുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കടമാണ് വീട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കാണാം. നേർച്ചയുടെ ഷുറൂത്തുകൾ ആറെണ്ണമാണ്. ഒന്ന്, അൻ യകൂന ലില്ലാഹി ലാ ലിഗൈരിഹി, ഒന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കണം വേറൊരാൾക്ക് നൽകാൻ പാടില്ല. അതിനുള്ള തെളിവുകൾ, നേർച്ച ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകളൊക്കെ ഈ ഷർത്തിനുള്ള തെളിവാണ്. രണ്ട്, വഅൻ യകൂന ഫീ ത്വാഅത്തില്ലാ ലാ ഫീ മഅസിയത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുന്നതിൽ മാത്രമേ നേർച്ച പാടുള്ളൂ, മഅസിയത്തിൽ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിന് തെളിവാണ്. അതുപോലെ അനേകം ഹദീസുകൾ വേറെ ആ വിഷയത്തിൽ തെളിവായിട്ടുണ്ട്. വഅൻ യകൂന മിമ്മാ യുതീഖുൽ ഇൻസാൻ ലാ ഫീമാ ലാ യുതീഖുഹു, സാധിക്കുന്ന കാര്യത്തിൽ മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, അല്ലാത്തതിൽ നേർച്ചയില്ല. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ്, ഒരാൾ അബൂ ഇസ്രായീൽ എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്ന സന്ദർഭത്തിൽ അയാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ പറഞ്ഞു, ഫഇന്നഹു നദറ അൻ യഖൂമ വലാ യഖ്ഉദ്, അയാൾ നിൽക്കാൻ വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ട്, ഇരിക്കുകയില്ല എന്നാണ് അയാളുടെ നേർച്ച. വലാ യസ്തദിൽ, അതുപോലെ തന്നെ തണൽ കൊള്ളുകയില്ല, പിന്നെ തണലത്തിരിക്കുകയില്ല. അതുപോലെ തന്നെ വലാ യതകല്ലം, സംസാരിക്കുകയില്ല. വയസൂം, അതോടൊപ്പം അയാൾ നോമ്പ് നോൽക്കുമെന്നാണ് അയാളുടെ നേർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഒഴികെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അയാളോട് ഒഴിവാക്കാൻ പറഞ്ഞു. നോമ്പ് മാത്രമാണ് അയാളോട് പൂർത്തീകരിക്കാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? മനുഷ്യന് സാധിക്കാത്ത കാര്യം നേർച്ച നേരാൻ പാടില്ല. ഉദാഹരണത്തിന്, കഅബയിലേക്ക് ഞാൻ നടന്നു പോകാം എന്നിത്യാദി നേർച്ചകൾ സാധിക്കാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. നാലാമത്തേത്, തന്റെ അധികാരത്തിലുള്ള സാധനം കൊണ്ട് നേർച്ച നേരാൻ പാടുള്ളൂ. വേറുള്ളവന്റെ അധികാരത്തിൽ പെട്ടത് വെച്ചിട്ട് നേർച്ച നേരാൻ പാടില്ല. ദാറ്റ് എന്റെ സഹോദരന്റെ അല്ലെങ്കിൽ എന്റെ അനിയന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ഇത്ര പണം എടുത്തിട്ട് ഇന്ന ആളുകൾക്ക് കൊടുക്കും. ചിലപ്പോൾ മാതാക്കൾ അങ്ങനെ ചെയ്യുന്ന, ഉമ്മമാർ ചെയ്യാറുണ്ട് അങ്ങനെ. മക്കളുടെ സമ്പാദ്യത്തിനെ പറ്റിയിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഉമ്മ പറയും, അള്ളാഹു ഇതെങ്ങാനും പൂർത്തീകരിച്ചു തന്നു കഴിഞ്ഞാൽ എന്റെ മോന്റെ ചെലവ് ഇത്ര പൈസ ഞാൻ പള്ളിയിലേക്ക് നേർച്ച നേരും. ചിലപ്പോൾ മോനോട് ആ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ അതവന് തൃപ്തി ഉണ്ടാക്കിയേക്കാം, അതൃപ്തി ഉണ്ടാക്കിയേക്കാം. അപ്പോ സ്വന്തം കയ്യിലുള്ളത് വെച്ചിട്ട് നേർച്ച ചെയ്യാൻ പാടുള്ളൂ, വേറുള്ളവന്റെ പൈസ എടുത്തിട്ട് നേർച്ച നേരാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, അല്ല യകൂന ഫീ മൗദിഇൻ കാന യുബദു ഫീഹി ഗൈറുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകപ്പെടുന്ന ക്ഷേത്രമോ കനീസയോ ജാറമോ പോലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടോ മറ്റോ നേർച്ച പൂർത്തീകരിക്കാമെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങൾ നടന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ടും ആരാധിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ബുവാന എന്ന പ്രദേശത്ത് വെച്ച് നേർച്ച നേർന്നോട്ട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ കാന ഫീഹാ വതനു മിൻ ഔസാനിൽ ജാഹിലിയ്യ യുഅബദ്, അവിടെ ഏതെങ്കിലും ജാഹിലിയ കാലഘട്ടത്തിലുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നോ? വഹൽ കാന ഫീഹാ ഈദു മിൻ അയാദിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ആഘോഷം അവിടെ ഉണ്ടായിരുന്നോ? ഇതൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോഴാണ് നബി അംഗീകരിച്ചത്. അതൊന്ന് ഉസൂൽ ഫിഖിൽപ്പെട്ട നിയമമാണ്. എന്ത് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും ഇല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ പിന്നെ എന്ത് മനസ്സിലായി? അതുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി. അപ്പോ ഈ ഹദീസ് എന്തിനുള്ള തെളിവാണ്? ഈ പറഞ്ഞ ഷർത്തിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ നേർച്ച കൊണ്ട് പ്രത്യേകിച്ചൊന്നും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പറ്റൂല എന്ന കാര്യം അവൻ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിർബന്ധിച്ചുകൊണ്ട് നേർച്ച അവനെ നിർബന്ധിക്കും, അവനെ ഇന്ന കാര്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധിതനാകും എന്ന് വിശ്വസിച്ചാൽ ചിലപ്പോൾ കാഫിറനായിപ്പോ. ഞാൻ ഇന്ന് നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ സഹായിക്കൽ അള്ളാഹിന്റെ മേലെ ബാധ്യതയായി വരും എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ ചിലപ്പോൾ ഇസ്ലാമെന്ന് പുറത്തുപോകും. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇസ്ലാമിൽ അവന് സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് ഈ പറഞ്ഞ ഖുലാസ. അള്ളാഹു സുബ്ഹാനഹു വതആല ആലം. വബില്ലാഹി തൗഫീഖ്.